ജാസ്പർ ചുഴലിക്കാറ്റ് വടക്കൻ ക്വീൻസ്ലാൻഡിലുള്ളവരെ ഏത് രീതിയിൽ ബാധിക്കുന്നു എന്നതാണ് പരിശോധിക്കുന്നത്. മലയാളി അസോസിയേഷൻ ഓഫ് കെയ്ൻസിന്റെ ജോയിന്റ് സെക്രട്ടറി രാജേഷ് ചാക്കോ പ്രദേശത്തെ സാഹചര്യത്തെക്കുറിച്ച് വ്യാഴാഴ്ച രാവിലെ നൽകിയ അഭിമുഖത്തിലേക്ക് SBS മലയാളം പോഡ്കാസ്റ്റുമായി ഡെലിസ് പോൾ. രാജേഷ് ചാക്കോ, കെയ്ൻസിലെ ഒരു സാഹചര്യം എങ്ങനെയാണ്? ജാസ്പർ ചുഴലിക്കാറ്റ് അവിടെ ഇപ്പോഴും പ്രതിസന്ധിയാകുന്നുണ്ടോ? എത്രമാത്രം ബാധിച്ചു എന്നുള്ള കാര്യങ്ങളൊന്ന് വിവരിക്കാമോ?
വിവരിക്കാമല്ലോ. ജാസ്പർ ചുഴലിക്കാറ്റ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കെയ്ൻസിനെ ബാധിച്ചിട്ടുണ്ട്. കെയ്ൻസിൽ നിന്ന് ഒരു 100-150 കിലോമീറ്റർ അകലെ കേപ്പ് ട്രിബുലേഷനും കുക്ക് ടൗണും ഇടയ്ക്കായിട്ടാണ് ഇത് ഹിറ്റ് ചെയ്തത്. അതിന്റെ ഭാഗമായിട്ട് അത്യാവശ്യം നല്ല കാറ്റും മഴയും ഉണ്ടായിരുന്നു. മഴ ഇപ്പോഴും നല്ലപോലെ ഉണ്ട്. റോഡുകളൊക്കെ കുറേയൊക്കെ റോഡുകൾ ഫ്ലഡഡ് ആണ്. ടൂറിസ്റ്റുകളായിട്ട് കെയ്ൻസ് വന്ന മലയാളികൾ അടക്കമുള്ള അനേക ആൾക്കാർ കുടുങ്ങിക്കിടക്കുകയാണ് അങ്ങോട്ട് പോകാൻ കഴിയാതെ. ഇവിടെ ഇന്നലെ 3 സോണുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. റെഡ്, ഓറഞ്ച്, വൈറ്റ്. അല്ല, റെഡ് സോണിലുള്ളവരോട് ഇവാക്വേറ്റ് ചെയ്യാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ സൈക്ലോൺ ഷെൽട്ടറുകളുണ്ട്. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ, സേഫസ്റ്റ് ആയിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് ആൾക്കാർ ഒത്തിരി പേര് മൂവ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ അസോസിയേഷന്റെ നേതൃത്വത്തിൽ, മാർക്കറ്റ് പറഞ്ഞൊരു അസോസിയേഷൻ ഉണ്ട്, മലയാളി അസോസിയേഷൻ കെയ്ൻസ്, അവരുടെ നേതൃത്വത്തിൽ കുറേ ഫാമിലികളെ റീലൊക്കേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ അവർക്ക് വേണ്ട ഭക്ഷണവും കാര്യങ്ങളും ഒക്കെ അറേഞ്ച് ചെയ്യാനൊക്കെ ഒത്തിരി സഹായിച്ചിട്ടുണ്ട്. പിന്നെ പവർ ഔട്ടേജ് ഒരു വലിയൊരു കാര്യമായിരുന്നു. ഇപ്പോഴും അതെ, പല സ്ഥലങ്ങളിലും കറണ്ട് ഇല്ല. അതിന്റെ പേരിൽ ആൾക്കാർ ഒത്തിരി കഷ്ടപ്പെടുന്നുണ്ട്. ഫ്രിഡ്ജിലും ഫ്രീസറിലൊക്കെ സാധനങ്ങളൊക്കെ കേടായി പോവുക ചെയ്യുന്നുണ്ട്. അവിടെയും നമ്മുടെ അസോസിയേഷൻ നേതൃത്വത്തിൽ ചെറിയൊരു ഹെൽപ്പിങ് ചെയ്യുന്നുണ്ട്. ആൾക്കാരെയൊക്കെ വേണ്ടപ്പെട്ടവരെയൊക്കെ കണ്ടുപിടിച്ച് ഭക്ഷണപ്പൊതികൾ അങ്ങോട്ട് കൈമാറുകയൊക്കെ ചെയ്യുന്നുണ്ട്.
പിന്നെ ഏതൊക്കെ തരത്തിലുള്ള ഒരു മുന്നറിയിപ്പാണ് ഇപ്പോൾ അധികൃതരുടെ ഭാഗത്തു നിന്ന് ലഭിക്കുന്നതും? അതുപോലെ തന്നെ ഈ മാറി താമസിക്കുക എന്നുള്ളത് അത്രയധികം ആളുകൾ മാറി താമസിക്കുന്ന ഒരു സാഹചര്യമാണോ ഉള്ളത്?
അതെ അതെ, ഞാനീ പറഞ്ഞ റെഡ് സോണിലുള്ള ആൾക്കാരുടെ എല്ലാം ഇവാക്വേറ്റ്, മസ്റ്റ് ആയിട്ട് ഇവാക്വേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ മെസ്സേജ് മൊബൈലുകളിലും ഒക്കെ ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം മലയാളികൾ അടക്കമുള്ള ആൾക്കാർ മാറി താമസിക്കേണ്ടി വന്നു. കൂടുതൽ ആൾക്കാരും സൈക്ലോൺ ഷെൽട്ടറുകളിലേക്കാണ് പോയത്. നമ്മൾ മലയാളികൾ അടക്കമുള്ള ആൾക്കാർ ഫ്രണ്ട്സിന്റെയും അല്ലെ ബന്ധുക്കളുടെയും അല്ലെങ്കിൽ അങ്ങനെ അറിയാവുന്നവരുടെ വീടുകളിലേക്കാണ് പോയത്. പലരും ഇപ്പം ഇന്ന് ഒരു നേരം വെളുത്തപ്പം തിരിച്ചു പോകാൻ തുടങ്ങി, കാരണം സൈക്ലോണിന്റെ സിവിയറിറ്റി കുറഞ്ഞു വരുന്നുണ്ട്. ഇപ്പം മഴയാണ് പ്രശ്നം, നല്ല മഴയാണ്. ഹെവി റെയിൻ എന്ന് പറഞ്ഞാൽ നല്ല മഴ തന്നെയാണ്. പല റോഡുകളും, മെയിൻ റോഡുകൾ അടക്കമുള്ള റോഡുകളും ബ്ലോക്ക്ഡാണ്. എങ്കിലും ആൾക്കാർ ആയിട്ടുള്ള റോഡുകളിൽ കൂടെ തിരിച്ചു പോകാൻ തുടങ്ങിയിട്ടുണ്ട്.
വർഷങ്ങളിൽ ഏകദേശം ഏതാനും വർഷങ്ങൾക്ക് മുൻപ് മറ്റൊരു ചുഴലിക്കാറ്റ് ഇതേ പ്രദേശത്ത് ആഞ്ഞടിച്ചപ്പോഴും രാജേഷ് തന്നെ നമ്മളോട് വിവരങ്ങൾ പങ്കുവച്ചിരുന്നു. അത്രയും അന്നത്തെ സാഹചര്യം ഇതിലും രൂക്ഷമായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്.
അന്നെന്ന് പറഞ്ഞ ഒരു കുഴപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോമന്റെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ അധികൃതരുടെ ഭാഗത്തു നിന്ന് മുന്നറിയിപ്പില്ലായിരുന്നു. ഏതൊരു ചുഴലിക്കാറ്റ് വരുന്ന ആർക്കും അറിയാൻ മേലായിരുന്നു. അന്ന് കാറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, മഴ കാര്യമായിട്ടില്ലായിരുന്നു. കാറ്റ് വന്ന് ഒരു 2-3 മണിക്കൂറോളം എന്നാണ് എനിക്ക് തോന്നുന്നത്, അല്ലെങ്കിൽ ഒരു 3.5 മണിക്കൂറോളം കാറ്റും കഴിച്ച് കുറെ നാശനഷ്ടം തുടങ്ങി പോയി. ഇത് ഇതുപോലെ പ്രലോങ്ഡ് അല്ലായിരുന്നു. ഇത് ആൾക്കാർ വെൽ പ്രിപ്പയർഡ് ആയിരുന്നു, നേരത്തെ തന്നെ മുന്നറിയിപ്പുകളുണ്ടായിരുന്നു. അവർ പറഞ്ഞ പോലെ തന്നെയൊക്കെ ഏകദേശം കാര്യങ്ങൾ സംഭവിച്ചു. പക്ഷെ ഉദ്ദേശിച്ച അത്ര നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടില്ല തന്നെ വേണം പറയാനായിട്ട്. ഞങ്ങളെല്ലാം ഞങ്ങൾ എല്ലാവരും യാർഡുകളൊക്കെ ക്ലിയർ ചെയ്ത് വീട്ടിൽ യൂസായിട്ടുള്ള സാധനങ്ങൾ, നമ്മൾ ചെടിച്ചട്ടികൾ ഉൾപ്പെടെ അല്ലെങ്കിൽ താഴെവിടാറെ മരക്കൊമ്പുകൾ ഒക്കെ പെറുക്കി മാറ്റവും എടുത്തു മാറ്റവും ഒക്കെ ചെയ്തു.
വെള്ളപ്പൊക്കത്തിനുള്ള മുന്നറിയിപ്പാണ് ഇപ്പോൾ ഭീഷണിയായി നിൽക്കുന്നത്, അല്ലെങ്കിൽ അതിന്റെ ഒരു സാധ്യതയാണ് ഇപ്പോൾ ഉള്ളത്, കാറ്റിനേക്കാൾ കൂടുതൽ അല്ലേ?
ആണ്. വെള്ളപ്പൊക്കം ഉണ്ടാകുന്നുണ്ട്. ആൾക്കാർ അതും മാണിങ് നേരത്തെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന്റെ കൂടെ തന്നെ കിങ് ഡൈഡ് എന്നൊരു സംഭവം കൂടെ ഉണ്ടായിരുന്നു. അതുമായിട്ട് അസോസിയേറ്റഡ് അല്ല, കിങ് ഡൈഡ് ഓൾറെഡി പ്രെഡിക്ട് ചെയ്തിരുന്നതാണ്. അത് എല്ലാ മാസം എനിക്ക് തോന്നുന്നത് എങ്ങനെയാണല്ലോ അത് പീരിയോഡിക്കലി ഉണ്ടാകാറുള്ളതാണ്. അത് ഓൾറെഡി വന്നു, അതിന്റെ കൂടുതൽ മഴ വന്നു, സൈക്ലോൺ വന്നു. അപ്പം നല്ലപോലെ വെള്ളം കയറി പലർത്തും. അപ്പം കൗൺസിലിന്റെ ഭാഗത്തു നിന്ന് സാൻഭാഗ്യ വിതരണവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആൾക്കാർ അത് എല്ലാം മേടിച്ച് വെള്ളപ്പൊക്കം ഉണ്ടാകാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലും സാധനങ്ങളിലും ഒക്കെ അത് ഡിപ്ലോയ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്.
ഒട്ടേറെ സ്ഥലങ്ങളിൽ വൈദ്യുതിയും നഷ്ടമായിട്ടുണ്ട്, മറ്റു സൗകര്യങ്ങൾക്കും തടസ്സമുണ്ടാകാൻ സാധ്യതയുണ്ടല്ലോ, എങ്ങനെയാണ് അതിനുള്ള തയ്യാറെടുപ്പുകൾ?
വൈദ്യുതി ഓൾറെഡി തടസ്സപ്പെട്ടു ഒത്തിരി സ്ഥലങ്ങളിൽ. അത് ഇന്ന് അവര് റിസ്റ്റോറേഷൻ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്നലെ വരെ അവര് ഒന്നും ചെയ്യാൻ പറ്റുന്ന സാഹചര്യമല്ലായിരുന്നു, കാരണം മരങ്ങളൊക്കെ വന്ന് റോഡ് ക്ലോസറും പിന്നെ നല്ല ശക്തമായ കാറ്റും ഒക്കെ ആയതുകൊണ്ട് നമ്മുടെ എയർഗോൺകാർക്ക് അങ്ങോട്ട് ചെല്ലാൻ പോലും പറ്റുന്നില്ലായിരുന്നു. ഇന്ന് അവർ വർക്കുകൾ കമൻസ് ചെയ്തെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കണ്ടായിരുന്നു, നോട്ടീസ് കണ്ടായിരുന്നു. പക്ഷെ എത്ര നാളെടുക്കുന്ന അവർ ഗ്യാരണ്ടി തരുന്നില്ല.
ഓക്കെ, ഇനിയിപ്പോൾ കെയ്ൻസിൽ ഒട്ടേറെ മലയാളികളുണ്ട്, ഇതിനു പുറമെ വടക്കൻ ക്വീൻസ്ലൻഡിലെ മറ്റു ഭാഗങ്ങളിലും ഇത് ആഞ്ഞടിച്ചിരുന്നു, അതേക്കുറിച്ച് അറിയാമോ? എത്രമാത്രം ബാധിച്ചിട്ടുണ്ട് മറ്റു പ്രദേശങ്ങളിൽ, പ്രത്യേകിച്ച് മലയാളികളൊക്കെ ഉള്ളയിടത്ത് സംസാരിച്ചിരുന്നു, എങ്ങനെയാണ്?
മലയാളികൾ ഈ ടൗൺസിൽ മുതൽ നോർത്തിലേക്ക്, അതായത് കെയ്ൻസ്, കെയ്ൻസ് കഴിഞ്ഞിട്ട് കെ പോപ്പുലേഷൻ കൂക്കോൺ വരെയാണ് ഇതിന്റെ ഇമ്പാക്ട് ഏരിയ ആയിട്ട് പറയപ്പെടുന്നത്. ടൗൺസിലൊക്കെ അത്യാവശ്യം മഴ ഉണ്ടായിരുന്നല്ല, ഉള്ളതല്ലാതെ വേറെ കുഴപ്പങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല, ഒന്നും കേട്ടിട്ടില്ല. ഞാൻ പലരോട് സംസാരിച്ചായിരുന്നു. പിന്നെ ഇന്ന് ഇപ്പൊ ന്യൂസ് കണ്ടു, ടൗൺസിൽ പോകുന്ന ഒരിക്കലും വലിയ റിവർ ഉണ്ട്, തള്ളി റിവർ എന്ന് പറഞ്ഞേ, പിന്നെ ഒരു ജോൺസൺ റിവർ എന്ന് റിവർ ഉണ്ട്. ഈ രണ്ട് റിവറും ഫ്ലഡഡ് ആണ്, പക്ഷെ റോഡ് ക്ലോസ് ഒന്നും നിലവിലില്ല. മഴകൾ നിൽക്കുവാണ്, ചിലപ്പം ഈ മെയിൻ ഹൈവേ, ബ്രൂസ് ഹൈവേ ചിലപ്പം ബ്ലോക്ക്ഡ് ആവുമായിരിക്കും മഴങ്ങ നിൽക്കുവാണെങ്കിൽ. അല്ലാതെ ഒന്നും നാശനഷ്ടം കാര്യമായിട്ടൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല.
ഓക്കെ ഓക്കെ. എന്തായാലും ഇപ്പോൾ ഇനി മുൻപോട്ടുള്ള ഈ മണിക്കൂറുകൾ അല്ലെങ്കിൽ വരും ദിവസങ്ങളിലൊക്കെ എന്തെല്ലാം തയ്യാറെടുപ്പുകളും മുന്നറിയിപ്പുകളും ഒക്കെയാണ് ഇപ്പോൾ നിലവിലുള്ളത്?
ഇനിയിപ്പോ നിലവിലുള്ള ഫ്ലഡ് വാർണിംഗ് ആണ് നിലവിലുള്ളത്. നമ്മൾ അതോറിറ്റീസ് പറഞ്ഞ പോലെ ഇഫ് ഇറ്റ് ഇസ് ഫ്ലഡഡ് ഫോർഗെറ്റ് ഇറ്റ് എന്ന് പറഞ്ഞ ആണ് പറയുന്നത്. എവിടെയും വെള്ളം മുങ്ങി കിടക്കുന്നതാണ് നമ്മൾ അവിടുത്തെ തിരിച്ചു വരിക, അത് ക്രോസ് ചെയ്യാൻ നോക്കാതിരിക്കുക, അതാണ് മെയിൻ ആയിട്ടുള്ള വാർണിംഗ്, കാറ്റിന്റെ വാർണിംഗ്.
ഇതിനുള്ള ഒരു മുൻ അറിയിപ്പുകളൊക്കെ ലഭിക്കുന്നത് ഫോണിൽ മെസ്സേജ് ആയിട്ടാണോ അല്ലെങ്കിൽ ടി വി കണ്ടാണോ, എങ്ങനെയാണ് ചെയ്യുന്നത്?
അത് എല്ലാ സോഷ്യൽ മീഡിയയിലുണ്ട് ഇപ്പോഴും. എല്ലാവരും തന്നെ, എനിക്ക് മലയാളികൾ എല്ലാവരും തന്നെ കൗൺസിലിന്റെ വെബ്സൈറ്റും അല്ലെങ്കിൽ ഇങ്ങനത്തെ സൈക്ലോൺ വാർണിംഗ് അല്ലെങ്കിൽ ഫ്ലഡ് വാർണിംഗ് എന്ന് പറഞ്ഞ സൈറ്റുകളൊക്കെ എല്ലാവരും ഫേസ്ബുക്കിൽ ലൈക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ തന്നെ ഓട്ടോമാറ്റിക് അലർട്ടുകൾ കിട്ടും, ഇല്ലെങ്കിൽ പോലും എമർജൻസി അലർട്ടുകൾ കിട്ടും. ഞാനൊക്കെ എനിക്കൊക്കെ എന്റെ പിള്ളേരുടെ ഫോണിൽ വരെ അലർട്ട് കിട്ടി, അവരൊക്കെ ഒന്നും എങ്ങനെ രജിസ്റ്റർ ചെയ്തിട്ടില്ല, പക്ഷേ ഇന്നലെ കുറെ അലർട്ടുകൾ കിട്ടി ഇവാക്വേറ്റ് ചെയ്യേണ്ടി വന്നാൽ ചെയ്യണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പൊ അതോറിറ്റീസ് ഭയങ്കര ആ കാര്യത്തിൽ നല്ല കോർഡിനേഷൻ ആണ്, സമയസമയങ്ങളിൽ അവരെല്ലാ കാര്യങ്ങളും അറിയിക്കുന്നുണ്ട്.
ഓക്കെ, എന്ത് തന്നെയായാലും ഇത്തവണ മുൻകരുതലുകൾ മുൻകാലങ്ങളെ അപേക്ഷിച്ച് മെച്ചപ്പെട്ടത് ആയതുകൊണ്ട് തന്നെ കൂടുതൽ സുരക്ഷിതമായിട്ടുള്ള ഒരു സാഹചര്യമാണെന്ന് കരുതുന്നു. അതുപോലെ തന്നെ വരും ദിവസങ്ങളിലും സാഹചര്യങ്ങൾ മെച്ചപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും അവിടെ നിന്നുള്ള വിവരങ്ങൾ, കെയ്ൻസിൽ നിന്നുള്ള വിവരങ്ങൾ, ജാസ്പർ ചുഴലിക്കാറ്റ് മായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ പങ്കുവച്ചതിന് വളരെയധികം നന്ദി, രാജേഷ് ചാക്കോ.
താങ്ക് യു.
വടക്കൻ ക്വീൻസ്ലാൻഡിൽ ജാസ്പർ ചുഴലിക്കാറ്റ് ഏത് രീതിയിൽ ബാധിക്കുന്നു എന്നത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങളാണ് നമ്മൾ ഇതുവരെ കേട്ടത്. വ്യാഴാഴ്ച രാവിലെയാണ് മലയാളി അസോസിയേഷൻ ഓഫ് കെയ്ൻസിൻ്റെ ജോയിന്റ് സെക്രട്ടറി രാജേഷ് ചാക്കോ വിശദാംശങ്ങൾ പങ്കുവച്ചത്. ശ്രോതാക്കളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക്, കാലാവസ്ഥാ സംബന്ധമായിട്ടുള്ള വിഷയമായതിനാൽ മുന്നറിയിപ്പുകൾ മാറിക്കൊണ്ടിരിക്കും. നിങ്ങളായിരിക്കുന്ന പ്രദേശത്തെ മുന്നറിയിപ്പുകൾ പരിശോധിക്കേണ്ടതാണ്. സമാനമായിട്ടുള്ള റിപ്പോർട്ടുകൾ SBS മലയാളത്തിന്റെ വെബ്സൈറ്റിൽ നിന്നും ഫേസ്ബുക്ക് പേജിൽ നിന്നും കേൾക്കാവുന്നതാണ്. കൂടാതെ SBS ഓഡിയോ ആപ്പ്, ആപ്പിൾ പോഡ്കാസ്റ്റ്, ഗൂഗിൾ പ്ലേ, സ്പോട്ടിഫൈ എന്നിവയിലും കേൾക്കാവുന്നതാണ്. ഇന്നത്തെ പോഡ്കാസ്റ്റ് അവതരിപ്പിച്ചത് ഡെലിസ് പോൾ.